ആദ്യമായി എട്ടാം സങ്കീർത്തനം, സാം 8 വേഴ്സ് 1 and 2. സാം 8 എട്ടിന്റെ ഒന്നും രണ്ടും വാക്യം നോക്കുക. എട്ടാം സങ്കീർത്തനം ദൈവത്തിലെ ദാസനായ ദാവീദ് എഴുതുമ്പോൾ, ദാവീദ് താനൊരു ആട്ടിടയനായിട്ട് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തുണ്ടായ ആ തോട്ട്സ് ഡിവലപ്പ് ചെയ്ത് എഴുതിയെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ആട്ടിടയനായിട്ട് താനിങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂടുതത്തെ തുറന്ന ആകാശം കണ്ടു. ഞങ്ങളുടെ കർത്താവായ യഹോവയെ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. എന്നാൽ ഭൂമി നോക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഭൂമിയിൽ നോക്കുമ്പോൾ കർത്താവിന് ശത്രുക്കളും വൈരികളുമാണ് അനേകരായിട്ടുള്ളത്. നിന്റെ വൈരികൾ നിമിത്തം, കർത്താവിന്റെ വൈരികൾ, എല്ലാവരും ശ്രദ്ധിച്ചാട്ട്, ദി എനിമീസ് ഓഫ് ക്രൈസ്റ്റ്, എനിമീസ് ഓഫ് ഗോഡ്. ഇൻ ദി വെൻ യു ലുക്ക് അപ് ടു ദി ഹെവൻസ് യു സീ ഹൗ എക്സലന്റ് യുവർ നെയിം ഈസ് അപ്പ് ഇൻ ഹെവൻ. ബട്ട് ദൗ ഹാസ് സെറ്റ് യുവർ ഗ്ലോറി ഓൺ ഹെവൻ. But when he looks up, he sees enemies of God. ആരാണ് ദൈവത്തിന്റെ ശത്രുക്കൾ? വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഉടനെ പറയും ബി ജെ പിക്കാരാണ് ദൈവത്തിന്റെ ശത്രുക്കൾ. നമ്മൾ ഉടനെ പറയും ആർ എസ് എസ്സുകാരാണ് ദൈവത്തിന്റെ ശത്രുക്കൾ. നമ്മൾ പറയും ടെററിസ്റ്റ് ആണ് ദൈവത്തിന്റെ ശത്രുക്കൾ. ദൈവജനം എന്ന് പറയുന്നു നോക്കുക. ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പൈൻസ് ചാപ്റ്റർ 3, ഫിലിപ്പിയ ലേഖനം ചാപ്റ്റർ 3 വേഴ്സ് 17 onwards. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് താഴെയോട്ട് വായിക്കാം. 18th verse, 18th verse. പൗലോസ് പല വസ്തുതകൾ ഒരിക്കൽ മാത്രമല്ല പറയുന്നത്, പലപ്പോഴും പറയുമായിരുന്നു. അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമെങ്കിലും ഇത് നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊടിവാൻ സമയം അടുത്തിരിക്കുന്നു. ഈ കൂടാരത്തിലുള്ളിടത്തോളം കാലം മാത്രമേ എനിക്ക് നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ കഴിയുകയുള്ളൂ. ഈ കൂടാരം വിട്ടാൽ പിന്നെ ഒരു ശുശ്രൂഷയും ചെയ്യാൻ ഒക്കുകയില്ല. നമുക്കുള്ള ശുശ്രൂഷാകാലം ഈ കൂടാരത്തിൽ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. സഭകൾ, നാമധേയ സഭകൾ അനേകർക്ക് ശുശ്രൂഷ കൊടുക്കുന്നത് കൂടാരം വിട്ട ശേഷമാണ്. പരിമല ബിഷപ്പിനെ ഇപ്പോൾ എന്തൊരു ശുശ്രൂഷയാണെന്നറിയാമോ? എത്രയോ പേര് പരിമലത്തിനുമേക്ക് ശുശ്രൂഷ കൊടുത്തിരിക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എണ്ണയും ഒക്കെയായിട്ട് പോകുന്ന വലിയ കൂട്ടം, ഒരു ചെറിയ സ്ഥലം ഇപ്പോൾ വലിയ കേന്ദ്രമായി തീർന്നു. പരിമല ഏകദേശം 100 കൊല്ലത്തിന് മുമ്പേ ഒരു ബിഷപ്പ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷ തീർന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നല്ല ശുശ്രൂഷയല്ലായിരുന്നു ചെയ്തതെന്ന് ചരിത്രം അറിയാവുന്നവർക്കറിയാം. മിഷണമാർ വരുന്നതിന് വളരെ ശക്തിയോടെ എതിർത്ത ഒരു മെത്രാനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം ഇപ്പോൾ വലിയ ശുശ്രൂഷയാണ്, പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത് ദൈവവചനം എന്ന് പറയുന്നു, എപ്പം മാത്രമേ ഒക്കെയുള്ളൂ ഈ കൂടാരത്തിലിരിക്കുന്ന, ആ ഭാഗം ഞാൻ എടുക്കാൻ സമയം അറിയാം, പത്രോസിനെ ഒന്നാം ലേഖനത്തിലാണ്. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഈ കൂടാരത്തിലിരിക്കുന്നത് ദൈവം തന്ന ശുശ്രൂഷ ഓർപ്പിച്ച് ഉണർത്തി മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് ധൈര്യപ്പെടുന്നതിന് വേണ്ടിയാണ് നാൾ സമീപിക്കുന്നത് കാണും തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാണ്. എൻ്റെ വളരെ മാന്യനായ ഒരു സഹോദരൻ്റെ മൃതദേഹ സംസ്കരണം തിന്നിന് എനിക്ക് പോകുവാൻ കഴിഞ്ഞില്ല. എൻ്റെ മകൻ ന്യൂയോർക്കിൽ നിന്ന് പോയി എന്ന് ഞാൻ അറിഞ്ഞു. പാസ്റ്റർ ചെറിയാൻ കോതകേരി, അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് എഴുതുന്ന ഒരു ശുശ്രൂഷ, അദ്ദേഹം ഇന്നങ്ങ് എഴുതുമായിരുന്നു. സുവിശേഷം എഴുതിയ സുവിശേഷ സത്യങ്ങൾ എഴുതുക, ഉടനെ എഴുതിയ പുസ്തകത്തിന് ഞാൻ തന്നെയാണ് അഭിപ്രായം എഴുതി അയച്ചത്. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിച്ച് അത്രയോ ഗ്രന്ഥങ്ങളാണ് മനുഷ്യർ എഴുതി. എന്നാൽ അദ്ദേഹം നിലച്ചിരിയാത്ത ആ സമയത്ത് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന് ദാസീദാസന്മാരൊക്കെ നിലച്ചിരിയാത്ത സമയങ്ങളിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അവർ ഓർക്കേണ്ടതിന് വല്ലതും ശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഇസ് ദർ എനിതിങ് ടു ബി റിമെമ്പേർഡ് ഓഫ് ദ സെർവൻസ് ഓഫ് ഗോഡ് ഹു ഡിപ്പാർട്ട് ഫ്രം അസ്? എന്റെ നിര്യാണം, ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്കതറിയാം. നിര്യാണ ശേഷം ഒന്ന് പത്രോസ് സോറി രണ്ട് പത്രോസ് ഒന്നിന്റെ പത്ത് മുതൽ വായിക്കാം. നിങ്ങൾ അതിന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പ്രൈസറോട് ദൈവമക്കളെ, നമ്മൾ ഒരു ദിവസം ഈ കൂടാരം വിട്ടുപോകും. ഈ കൂടാരം വിട്ടുപോകുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു മാതാവ് കൂടി ഇരിപ്പുണ്ട്. ഞങ്ങളെ കർത്താവിൻ്റെ വേലയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു ദൈവദാസൻ കടന്നുപോയി. നമ്മുടെ ശുശ്രൂഷകളെ ഓർക്കുവാൻ തക്കവണ്ണം നാമെല്ലാവരും പരിശ്രമിക്കണം. മരണശേഷം എന്തിനാ ഓർക്കുന്നത്? ധൈര്യം കിട്ടുന്നതിന് വേണ്ടി. ദൈവവൃത്തിമാരെ ഞാൻ ഓർക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഭാഷ കെ യേശുവിൻ സാറിനെ ഞാൻ ഓർക്കുന്നു. കെ എ ബ്രാ സാറിനെ ഞാൻ ഓർക്കുന്നു. അനേക ദൈവവൃത്തിമാരെ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് കർത്താവിന് സുവിശേഷം ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായ കോശിമാത്യു സഹോദരനെ ഓർത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പിതാവ് ഞങ്ങളുടെ കുഴിക്കാല ആ പ്രദേശത്ത് ആദ്യം വന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ എനിക്ക് 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഐ വാസ് ഓൺലി 9 years old when the late Pastor P.C. Kochikoshi, the father of Pastor Koshi Matthew, when he came and preached in Kulikala, our native church. Aa divasangalil onnil nadana valiya unarvu yogathre 1942 il njan rakshikappettu. Devathru devathru endru valiya santoshamayi andu mudhal aa priya Kochikoshi Pastorine kaanumbol mone nanu eppozhum vilichu ketti pidiche snehikkunnu. Many God's servants of God's favor and blessings had enabled us to stand true to the word of God. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ ശുശ്രൂഷകളാണ് കാരണമായിട്ട്. നിര്യാണ ശേഷം ഓർക്കുക. നിര്യാണ ശേഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയല്ല, അതിനെ പിൻപറ്റുവാൻ, സുവിശേഷം പിൻപറ്റുവാൻ ഉള്ള മാതൃക വെച്ചേച്ചു പോയ അനുഗ്രഹീത ദൈവവൃത്തിമാരായിരുന്നു ഇവർ. പൗലോസ് ഇവിടെ പലപ്പോഴും ഓർപ്പിച്ചത് ഓർപ്പിക്കുന്നത് പോലെ ഇപ്പോഴും ഓർപ്പിക്കുകയാണ്. എന്താണ് ഓർപ്പിക്കുന്നത്? വായിച്ചാണ് ഫിലിപ്പൈസ് ചാപ്റ്റർ 3:18. എല്ലാവരും ശ്രദ്ധിച്ചാണ്, ഫിലിപ്പിലേഖനത്തിൽ കരച്ചിലിന്റെ വാക്കില്ല, സന്തോഷത്തിന്റെ വാക്കാണ്. മൂന്നാമതായി ഒന്നാം വാക്യത്തിന് സന്തോഷിപ്പിക്കുന്നു ഞാൻ പറയുന്നു, പിന്നെയും നിങ്ങളോട് സന്തോഷിപ്പിക്കുന്നു പറയുന്നു. എപ്പോഴും സന്തോഷത്തിന് ധ്വനി മുഴങ്ങുന്ന ഒരു കൊച്ചു ലേഖനമാണ് ഫിലിപ്പി ലേഖനം. കാര്യം ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ മക്കളോ നിന്ന് ഈ സന്തോഷത്തിന്റെ ധ്വനി കേട്ട് അവരെല്ലാം ജീവൻ പ്രാപിച്ചാണ് അന്ന് മുതലേ സന്തോഷം. എന്നാൽ അതിന് നടുവിൽ പൗലോസിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണത്? അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നു. അതോർക്കുമ്പോൾ പൗലോസിന്റെ കണ്ണുനിന്ന് കണ്ണുനീർ വരുമായിരുന്നു. ഇവരാരെ ഒന്ന് നോക്കിയാട്ട്, വർഗീയവാദികളല്ല, ടെററിസ്റ്റ് അല്ല, ആരെ ഒന്ന് വായിച്ചാട്ട്, നമ്മൾ അവരിലൊരു കൂടുതലുണ്ടോ എന്ന് നോക്കാം. ആ വായിച്ചാട്ട്, യെസ്. ആ അപ്പൊ മനസ്സിലായില്ല ആരാണെന്ന്. അവരുടെ ദൈവം വയർ പരിതനായ ഭാഷ കെ സി ചെറിയാച്ചൻ കോഴിക്കോട്ട് സുവിശേഷത്തിനായിട്ട് പോകുമ്പോൾ ബാസൻ മിഷൻ കാട്ടിടയിലായിരുന്നു ആദ്യം പ്രവർത്തിക്കുന്നത്. അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു തള്ള പറഞ്ഞു, ഒരമ്മ പറഞ്ഞു, വലിയ വയറും വലിച്ച് ഉപദേശിമാരിങ്ങനെ ഇറങ്ങിയിരിക്കുക എന്ന് ആക്ഷേപിച്ചു. അതേ ഒരു സാറായിരുന്നു, സാറ് ജോലി വിട്ടേച്ചാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഉടനെ അദ്ദേഹം വളരെ ഫലിതരസമുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ പലപ്പോഴും പലയിടത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ ശരിയാ, ഞാനിത് അവിടെ വെച്ചേച്ച് പോകാനായിട്ട് ഒട്ടുവളരെ പരിശ്രമിച്ചു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിങ്ങി മുമ്പിൽ വന്നു അമ്മയും വല്ലോണ്ട് താന്ന് പറഞ്ഞു. അമ്മയ്ക്കൊല്ലം പറയാനൊക്കെ അമ്മയ്ക്കൊല്ലം കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പരിതരസമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ നമുക്കൊക്കെ വയറുണ്ട്. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യത്തിനും വേണ്ടതാണ് എന്ന് ദൈവം അതിനെയും ഇതിനെയും നശിപ്പിക്കും. നശിക്കുന്ന വയറിൽ നശിച്ചു പോകുന്ന ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ദൈവമെന്ന് കരുതുന്ന അവരാണ് ആര്? ക്രൂശിന്റെ ശത്രുക്കൾ. വളരെ ശ്രദ്ധിക്കണം. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് പൗലോസ് ഇങ്ങനെ ഓർത്തു പറയുമ്പോൾ ഫിലിപ്പിയിൽ സുവിശേഷത്തെ സുവിശേഷം പിടിച്ച ശേഷം സ്ഥിരമില്ലാത്ത ചില വിശ്വാസികളെ കുറിച്ച് കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. അവരുടെ ദൈവം വയറ്. അടുത്തെന്താണ് അവരുടെ ലക്ഷണം? ലജ്ജയായതിൽ അവർക്ക് മാനം തുറന്നു. ആ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വായിച്ചാണ്ട്, പോലും ഭൂമിയിലുള്ള ചിന്തിക്കുക, സൺഡേ യോഗത്തിന് വരാൻ നേരത്തും ഭൂമിയിലുള്ള ചിന്തിക്കുക. ഞങ്ങളെ മൈസൂരിൽ മൈസൂർ പ്രദേശത്തെ തരീക്കര എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, പൗലോസ് എന്ന സഹോദരൻ. അദ്ദേഹം വളരെ ലോറികളും കാറുകളും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ എല്ലാം ഉടമയായിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. അത് കഴിഞ്ഞിടയ്ക്ക് മരിച്ചു. ആ പ്രിയ സഹോദരനെ ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു വിഷയം, അദ്ദേഹം ഫോറസ്റ്റ് മുഴുവൻ ഇങ്ങനെ ലേലം വിളിച്ച് അതിൻ്റെ തടികളെല്ലാം വിൽക്കുന്ന ഒരു വലിയ ബിസിനസ്സിലായിരുന്നു അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. ഒരു ദിവസം സഭായോഗത്തിന് പോകുവാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന വാർത്ത ഇതാ, പൗലോസ് നിന്റെ വനം മുഴുവൻ തീ കത്തി നശിച്ചിരിക്കുന്നു. ഇതൊരു ദൂരെയാണ്, മൈസൂരിൻ്റെ വേറൊരു ഭാഗത്താണ്. യോഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളാ നിരന്ത് ചെയ്യും, ഞാനാണ് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ആണ് ഇപ്പോഴും അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ധൈര്യത്തോടെ തന്നെ കാലെ മുൻപോട്ട് വെച്ചതായ കാല് പുറകോട്ട് വയ്ക്കാതെ നേരെ സഭായോഗത്തിന് പോയി. അവിടുത്തെ സഹോദരന്മാരുടെ തന്റെ ആവശ്യം പറഞ്ഞു, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവം പിന്നെ അത് വരിയൊക്കെ ക്രമീകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ സഹിക്കേണ്ടി വന്ന് പല നഷ്ടങ്ങൾ, ലക്ഷക്കണക്കിന് പല നഷ്ടം എനിക്കുണ്ടായി എങ്കിലും അദ്ദേഹം അതൊക്കെ സഹിച്ചു. മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാതെ സുവിശേഷ സംബന്ധമായി ധൈര്യത്തോട് പോകുന്നവരാണ് കർത്താവിന് പ്രിയരായവർ. എന്നാൽ കാല് പുറകോട്ട് വെച്ച് ദൈവം വയറായിരിക്കുന്ന അനേകർ ഭൂമിയിലുള്ളത് എപ്പോഴും ചിന്തിക്കുന്നത്, എപ്പോഴും ചിന്തിക്കുക. മാരാമൺ കണ്ണു മനുഷ്യനെ കേട്ടുണ്ടെന്ന്, മാരാമൺ കണ്ണു മനുഷ്യനെ, ഒരു വലിയ പണക്കാരൻ, ഒരു വലിയ ബാങ്ക് മാനേജർ വന്ന് യോഗത്തിന് വന്ന് മണലിലിരിക്കുകയാണ്. എല്ലാവരും മണലിലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. മണലിലിരിക്കുമ്പോൾ ആ മനുഷ്യനെ അവിടെ ഇനി പ്രസംഗമൊന്നും ശ്രദ്ധിച്ചില്ല. തൻ്റെ ബാങ്കിലെ അക്കൗണ്ട്സും എല്ലാം ഇങ്ങനെ കൂട്ടി 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 അങ്ങനെ പ്രസംഗം തീർന്നു. എഴുന്നേക്കാമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പം ഇതെല്ലാം കൂടെ ഉരുട്ടിയപ്പോൾ കുറച്ച് മണൽ മാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് മണൽ ഇത്രയേ ഉള്ളൂ. ഭൗതികത്തിന് വേണ്ടി ചിന്തി നമുക്കെല്ലാം ഭൂമിയിലുള്ള ചിന്തിക്ക ഭൂമിയിലുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപജീവന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തിക്കരുതെന്നല്ല. ഭൂമിയുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പാൻ അവസ്ഥ പറഞ്ഞേക്കുന്നു. ഭൂമിയുള്ള ചിന്തിക്കുക, ഭൂമിയുള്ള തന്നെ ചിന്തിക്കുക, വേറെ ഒന്നിനും സമയമില്ല. ഈ നമ്മുടെ കൂടിവരകൾക്കുള്ള ആ വലിയ ദോഷങ്ങളിൽ ഒന്ന് സൺഡേ കൂടിവരവുമായിട്ട് അങ്ങ് തീർന്നിരിക്കുക. പെന്തക്കോസുകാരുടെ കൂടിവരവുകളും സൺഡേ കൂടിവരവ്. വലിയ ചർച്ചുകളിൽ ഞാൻ അന്വേഷിക്കാറുണ്ട്, നിങ്ങൾ ബൈബിൾ ക്ലാസ്സിന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കും. 300 പേരുള്ള സഭകളിൽ എന്നോട് പറയും 3-4 പേര് വരുമെന്ന് പറയും ബുധനാഴ്ച. എന്താ പിടിക്കാന്? ഇടദിവസങ്ങളിൽ ഒന്നും ഒരു കൂടിവരവിന് അവസരമില്ല. ദൈവത്തിന്റെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു. ലോകം നമ്മളെ ചോക്ക് ചെയ്യുകയാണ്, ഞെരുക്കി ആത്മീയ സന്തോഷം എടുത്തു കളഞ്ഞ് നിന്നെ ഒരു പ്രാകൃത മനുഷ്യനാക്കി മനുഷ്യയാക്കി തീർക്കുവാൻ ലോകം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം നമുക്ക് ആവശ്യമാണ്. നാം ആരും കർത്താവ് ആരും നമ്മുടെ ലോകത്തിൽ നിന്ന് മാറ്റിയില്ല. ഈ ലോകത്തെ തന്നെ സേവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കിയത്. എന്നാൽ ലോകം നമ്മളെ ചോക്ക് ചെയ്ത് ഞെക്കി ഞെരുക്കി ഇരിക്കുന്നതിനാൽ കൂട്ടായ്മയ്ക്ക് സമയമില്ല. ഒരു കൂട്ടു സഹോദരന് ദീനമാണെങ്കിൽ പോയി പ്രാർത്ഥിക്കാൻ നേരമില്ല. അടുത്തുള്ള ഒരാൾക്ക് രോഗമാണെങ്കിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ സമയമില്ല. ലോകം നമ്മൾ ജനിക്കിയിരിക്കുന്നു, ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. എന്നാൽ അടുത്ത് വായിച്ചാട്ട് പ്രൈസലോണ്, ഞാനൊരു അമേരിക്കൻ പൗരനായി തീർന്നിട്ട് ഏകദേശം 10 കൊല്ലമായി. അമേരിക്കൻ പൗരൻ ഇവിടെ വന്ന് 10-14 കൊല്ലം ഇമിഗ്രേഷൻ കഴിഞ്ഞാണ് ഞാൻ ഒരു അമേരിക്കൻ പൗരനായി തീർന്നത്. എന്നാൽ ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവം സ്വർഗീയ പൗരന്മാരെ ഇവിടെ സിപ്പിളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ ചെന്ന് സ്വർഗീയ പൗരന്മാരാകുകയല്ല, ഇവിടെ വെച്ച് തന്നെ സ്വർഗീയ പൗരന്മാരായി തീരുക. കഥാവാദനായി ലോകത്തിന് വന്നത്. Why did Jesus come to the world? Only to make us earthly beings who could be transferable to heaven. സ്വർഗീയന്മാരാക്കി തീർക്കാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. നോക്കിയാണ് നമ്മൾ സ്വർഗീയന്മാരാണ്. 1 Corinthians chapter 15. Verse 49. അതിന് മുകളിൽ കിട്ടിയേ 48. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയന്മാരും ആകുമെന്നാണോ? ദൈവം നമ്മളെ സ്വർഗീയന്മാരാക്കി. ഞങ്ങളെ താമസിച്ചുകൊണ്ടിരുന്ന ഇലന്തൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു സഹോദരിയെ, ഞങ്ങളുടെ കൂട്ടായ്മയിലല്ല വേറൊരു കൂട്ടത്തിലായിരുന്നു അവർ കൂടിക്കൊണ്ടിരുന്നത്, അവരെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിലെ അന്നമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സ്വർഗത്തിൽ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അതിലേ കൂടെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ചെല്ലാമെന്നൊക്കെ വഴി പറയും. കാരണം അവരെപ്പോഴും സ്വർഗീയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത ആളുകൾ അവരെ വിളിക്കുകയാണ് സ്വർഗത്തിലെ മത്തായിച്ചൻ, സ്വർഗത്തിലെ അന്നമ്മ, സ്വർഗത്തിലെ ചാക്കോച്ചൻ. എന്നാൽ ദൈവം നമ്മെ എല്ലാവരെയും കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? സ്വർഗീയന്മാരാകണം. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയരെ പോലെ സ്വർഗീയന്മാരുമാകും. നമ്മൾ പ്രതിമ ധരിച്ചില്ല. 49-ാം വാക്യം അത് ചേർത്ത് വായിച്ചാട്ടെ. അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ, അവിടെ ഇറങ്ങിയപ്പോൾ നമ്മളൊരു പ്രതിമ ധരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. ആദാമിന്റെ പ്രകൃതി, ആ പ്രതിമയും ധരിച്ചുകൊണ്ടായിരിക്കുന്നത്. ആദാമിനുള്ളതെല്ലാറ്റിനും നമ്മൾ അവകാശിയായി. രോഗമാണെങ്കിൽ രോഗം, മരണമാണെങ്കിൽ മരണം, ആദമിലെല്ലാവരും മരിക്കുന്ന പോലെ നാം മരിക്കുന്നു. എന്നാൽ ഈ പ്രതിമ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് കർത്താവ് വന്നത്? സ്വർഗീയന്റെ പ്രതിമ ധരിക്കുവാൻ. യേശുക്രിസ്തു അല്ലാതെ വേറെ ഏതൊരു ദൈവമുണ്ട് സ്വർഗീയന്റെ പ്രതിമ ധരിപ്പിക്കുവാൻ ഈ ലോകത്തിൽ വേറെ ഏതൊരു ദൈവത്തിന് കഴിയ? സ്വർഗത്തിൽ ഇറങ്ങി വന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ യേശുക്രിസ്തുവിന് മാത്രമേ നിന്നെ എന്ത് ചെയ്യുവാൻ കഴിയുള്ളൂ? സ്വർഗീയന്റെ പ്രതിമ ധരിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അതിനു മുമ്പേ നിന്നെ ആരാക്കി? പ്രതിമ ധരിക്കും, പ്രതിമ ധരിക്കാൻ ധരിച്ചില്ല, സ്വർഗീയനാക്കി. ഇവിടേക്ക് നമ്മളെല്ലാവരും ആരാണ്? സ്വർഗീയന്മാരാണ്. സ്വർഗീയന്മാർ കിക്ഷിതിയിൽ, സ്വർഗീയന്മാർക്കിക്ഷിതിയിൽ ഓ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനെ, ലക്ഷ്യമെല്ലാം നമ്മെ ദൈവം സ്വർഗീയന്മാരാക്കി. നമ്മളെ ദൈവം അവിടുന്ന് അവിടെ ജനിപ്പിച്ചത്. നമ്മൾ കർത്താവിന് സഹോദരന്മാരായി തീർന്നു. കർത്താവ് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ഉണർവെടുത്ത് പറഞ്ഞ ഒരു വാചകം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നീ കുടിച്ച മുലയും നിന്നെ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളത്. ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കർത്താവ് ഉടനെ അത് സ്റ്റോപ്പ് ചെയ്തു. അല്ല, അവരല്ല ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. കനിയവറിയാമല്ല ഭാഗ്യവതി, പിന്നെ ആരാ ഭാഗ്യവതി? ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർ. നമ്മെ ദൈവം ഭാഗ്യപദവിയിലേക്ക് കൊണ്ടുവന്നു, നയ്യ സ്വർഗീയന്മാരാക്കി. സ്വർഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ എന്ത് ചെയ്തുകൊണ്ട്, ദൈവം എന്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മൺമയത്തൊക്കെ മാറ്റി വിൺമയരാക്കിക്കൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 വായിക്കുന്നു, നാം അവൻ 3:18 വായിച്ചാണ്, 2 Corinthians 3:18. ആമേൻ. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സുമേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നമുക്ക് രണ്ട് മനുഷ്യരുണ്ട്, പുറമേ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. അകമേ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ ഇവിടെ ബോയിങ്ങിന്റെ ഒരു കേന്ദ്രമാണല്ലോ സിയാറ്റിൽ. നമ്മൾ സഞ്ചരിക്കുന്ന ആ ബോയിങ്ങും വിമാനവും ഒക്കെ അതിൻ്റെ അന്തർഭാഗങ്ങളെല്ലാം ഇത്ര മൈൽ ഓടിയാൽ പിന്നെ അത് മാറ്റും. പുതുക്കം, എപ്പോഴും തനിപ്പുത്തനായിരിക്കും ഉള്ളിൽ. പുറമേ എന്താ? നേരത്തെ ഇട്ട അടയാളമൊക്കെയാണ്. പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇന്ന് രാവിലെ സമയത്ത് നീ പുതുക്കം പ്രാപിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ ആരാണ് പറഞ്ഞാട്ട്? കൂശിന്റെ ശത്രുക്കൾ. പല പെന്തിക്കോസുകാരെയും കുറിച്ച് അങ്ങനെ പറയേണ്ടി വരും. കൂശിന്റെ ശത്രുക്കൾ, ആത്മാക്കളെ കുറിച്ച് ഭാരമില്ലാതെ, യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ലാതെ, സുവിശേഷം അറിയിക്കുന്നതിനുള്ളതായ താല്പര്യമില്ലാതെ, എന്തെങ്കിലും നിലയിൽ ജീവിക്കണമെന്നുള്ള ചിന്ത മാത്രം നിന്റെ തലയിൽ കയറിയാൽ എത്ര വർഷം നീ ഓടിയാലും നീ ആരായിത്തീരും? നീ ക്രൂശിന്റെ ശത്രുവായിരിക്കും. ക്രൂശിന്റെ പ്രസംഗൻ, ക്രൂശിന്റെ ശത്രു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം തന്റെ വൈദികൾ നിമിത്തം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അതിലെ ആ ഭാഗം മത്തായി സുവിശേഷം 21:16 അത് ഒന്ന് ഒന്ന് വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം. Matthew 21:16. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു യെരുശലേമിലേക്ക് അവസാനമായി വരികയാണ്. പ്രവാചകന്റെ വാഹനമായ കഴുതപ്പുറത്ത് കയറിയാണ് അവൻ യെരുശലേമിലേക്ക് വരുന്നത്. അവൻ വന്നപ്പോൾ പട്ടണം ഇളകിയെന്നാ വായിക്കുന്നു. അവനാര്? നസ്രേത്തിൽ നിന്നുള്ള പ്രവാചകൻ വരുന്നു. എന്നാൽ ആ പട്ടണത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ആ മത്തായി സുവിശേഷം 21 വായിക്കുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അതെല്ലാം ചെയ്ത ശേഷം അവിടെ ഒരു കൊച്ചുകൂട്ടം ആളുകൾ നിന്ന് ഹോശന്ന പാടി. ഹോശന്ന എന്ന് ആർക്കുന്ന ബാലന്മാരെയും കണ്ടപ്പോൾ മഹാപുരോഹിതന്മാർ എന്ത് ചെയ്തു? നീരസപ്പെട്ടു. എന്ന് പറഞ്ഞു, നീ ഇത് കേൾക്കുന്നില്ലയോ? ഇവർ പറയുന്നത് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ഞാൻ പുകഴ്ച ഒരുക്കി. ഇന്നും അത് തന്നെ. ദൈവമക്കളെ, നമ്മുടെ ഈ ദേശത്ത് കർത്താവ് കൊണ്ടുവന്നത് അവരെ പുകഴ്ത്തുവാനാണ്. വിളിച്ചവരെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തരായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അത് നമ്മൾ നിയമിച്ചിരിക്കുന്നു. നാം മിണ്ടാതിരുന്നാൽ പ്രത്യേക ശ്രദ്ധിക്കണം. ബാക്കി പറഞ്ഞാട്ട് കല്ലുകൾ ആർത്തി കുടിക്കും. സകല ബന്ധക്കോസുകാരും അവിശ്വസ്തരായി തീർന്നാലും പെന്തക്കോസ് സത്യം ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സകല ബന്ധക്കോസ് സുവിശേഷകന്മാരും ലോകമേലായി തീർന്നാലും യേശു ക്രിസ്തുവിന്റെ സന്ദേശം ജയിക്കും എന്ന് വിശ്വസിക്കുന്നത് തോൽക്കുന്നതല്ല. അതറിയിപ്പാൻ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ബലഹീന നാവുകളെ ദൈവ സത്യങ്ങൾ പ്രഘോഷിപ്പാനാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും നമ്മുടെ വായിൽ നിന്ന് ഒരുക്കിയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നെ ഈ ഓർത്ത് പ്രാർത്ഥിക്കണമേ.